സ്വപ്നം കണ്ടിരുന്നില്ല, പക്ഷേ സിനിമ സംഭവിച്ചു. രാഹുൽ റിജി നായരുമായി ബിന്ദു പലക്കപ്പറമ്പിൽ നടത്തിയ അഭിമുഖം. സ്വതന്ത്ര സിനിമകൾ ചെയ്യുന്നവർ എപ്പോഴും സ്വതന്ത്ര സിനിമകൾ മാത്രം ചെയ്യും, കൊമേഴ്ഷ്യൽ ചിത്രങ്ങൾ ചെയ്യുന്നവർ കൊമേഴ്ഷ്യൽ ചിത്രങ്ങളും. ഈ ഒരു പ്രവണതയാണ് മലയാള സിനിമയിൽ കൂടുതലും കാണാൻ കഴിയുന്നത്. എനിക്കങ്ങനെ ഒരാളാവണ്ടേ എന്ന നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ സിനിമയെ ഇഷ്ടപ്പെടുന്ന കലാകാരനാണ്, അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പ്രേക്ഷകനു വേണ്ടിയും സിനിമ ചെയ്യാൻ കഴിയണം. ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടരുതെന്ന സ്വാർത്ഥതയുടെ പുറത്താണ് ചെയ്ത 4 സിനിമകളും 4 ജോണറിൽ തന്നെ ഒരുക്കിയത്. ആദ്യ സിനിമയായ ഒറ്റമുറി വെളിച്ചത്തിലൂടെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയാണ് രാഹുൽ റിജി നായർ മലയാള സിനിമയിലേക്ക് നടന്നു കയറുന്നത്. 2017 ഒറ്റമുറി വെളിച്ചം, അടുത്ത വർഷം കോമഡി ചിത്രമായ ഡാങ്കിനി, പിന്നീട് ഒരുക്കിയ കള്ളനോട്ടമാകട്ടെ തികച്ചും പരീക്ഷണ ചിത്രം, ലോക്ഡൌണിൽ ചിത്രീകരണം ആരംഭിച്ചു പൂർത്തിയാക്കിയ രജിഷ വിജയൻ നായികയാവുന്ന ബിഗ് ബജറ്റ് സ്പോർട്സ് മൂവി ഖോഖോയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലിയുടെ തിരക്കിലാണിപ്പോൾ രാഹുൽ. വ്യത്യസ്തമായ 4 സിനിമകൾ ഒരുക്കിയ രാഹുൽ തന്റെ സിനിമകളെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും സംസാരിക്കുന്നു. രജിഷയും 15 കുട്ടികളും, വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന വലിയ പടമാണ് ഖോഖോ. സ്പോർട്സ് ഡ്രാമ എന്ന് പറയാം. പേരിലെ സൂചന പോലെ ഇന്ത്യയിലെ പരമ്പരാഗതമായ ഖോഖോ എന്ന കായിക വിനോദത്തെ കുറിച്ചാണ് സിനിമ. ഒരു തുരുത്തിലെ സ്കൂളിലേക്ക് കായിക അധ്യാപികയായി എത്തുന്ന മറിയ ഫ്രാൻസിസ് എന്ന കഥാപാത്രമാണ് രജിഷയുടേത്. മറിയ അവിടെ നിന്ന് ഒരു ഖോഖോ ടീമിനെ വളർത്തിയെടുക്കുന്ന കഥയാണ്. രജിഷയ്ക്ക് പുറമെ 15 കുട്ടികളുണ്ട് ചിത്രത്തിൽ. ചില ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ച മമിത ബൈജു അഞ്ജു എന്ന കഥാപാത്രമായി എത്തുന്നു. കേരളത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള 14 കുട്ടികളും സിനിമയിലുണ്ട്. ഖോഖോ കളിക്കുന്ന അവരെയെല്ലാം ഓഡിഷൻ വഴിയാണ് തെരഞ്ഞെടുത്തത്. വെട്ടിക്കിളി പ്രകാശ്, വെങ്കിടേഷ് എന്നിവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. കൊല്ലത്തായിരുന്നു ചിത്രീകരണം. മറിയ ഫ്രാൻസിസിന്റെ 3 ലുക്കിലാണ് രജിഷ സിനിമയിലെത്തുന്നത്. അവർ എക്സ്ട്രാ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആണ്. ആ ലുക്കാണ് പോസ്റ്ററിൽ കാണിച്ചിരിക്കുന്നത്. ക്യാമറയായിരുന്നു ഹീറോ. കള്ളനോട്ടം എന്ന സിനിമ തികച്ചും പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണെന്ന് പറയാം. മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത സ്ക്രീൻ ലൈഫ് ഫോർമാറ്റിലാണ് ഈ ചിത്രം ഒരുക്കിയത്. സാമ്പ്രദായിക ഛായാഗ്രഹണത്തിന്റെ വ്യാകരണം സമ്പ്രദായത്തിൽ നിന്നുള്ള പൊളിച്ചെഴുത്തായിരുന്നു ഈ സിനിമ എന്ന് പറയാം. ഗോപ്രോ ക്യാമറയിൽ പൂർണ്ണമായി ചിത്രീകരിച്ച ആദ്യ ചിത്രമായിരിക്കും ഇത്. ഒരു ക്യാമറയാണ് കള്ളനോട്ടത്തിലെ ഹീറോ. ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങുന്ന നിഷ്കളങ്കമായ ചില വികൃതികൾ മുതിർന്നവരിലേക്ക് എത്തുമ്പോൾ ഈ ലോകത്തിന്റെ ചില കാപട്യങ്ങളിലേക്കാണ് ക്യാമറ സഞ്ചരിക്കുന്നത്. സദാചാര വിഷയങ്ങളും അതേപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചുമെല്ലാം ഈ ചിത്രം സംസാരിക്കുന്നു. ടോബിൻ തോമസ് ആണ് ക്യാമറ കൈകാര്യം ചെയ്തത്. ദൃശ്യഭാഷയിൽ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തിയാൽ അത് പ്രേക്ഷകർ സ്വീകരിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ഫെസ്റ്റിവൽ ചിത്രമായാണ് ഇത് ഒരുക്കിയത്, അതുകൊണ്ട് തിയേറ്റർ റിലീസ് ഉണ്ടാവില്ല. പക്ഷേ OTTയിൽ റിലീസ് ചെയ്യുന്നതിനായി ചർച്ചകൾ നടക്കുന്നുണ്ട്. സിയൂസുൻ പോലുള്ള OTT ചിത്രങ്ങളെ പ്രേക്ഷകർ ഏറ്റെടുത്തല്ലോ. അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം കള്ളനോട്ടം പ്രദർശിപ്പിച്ചിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പ്രദർശിപ്പിച്ചത് കഴിഞ്ഞ മാസം നടന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലായിരുന്നു. ഡാഗിനി നോ ബ്രെയിൻ കോമഡി. ഡാഗിനി സിനിമയുടെ കഥ എഴുതുമ്പോൾ ഒറ്റമുറി വെളിച്ചത്തിന്റെ ഒരു അടയാളവും ഉണ്ടാവരുതെന്ന് നിർബന്ധമായിരുന്നു. തമാശ കഥകളെല്ലാം വായിച്ചു ചിരിക്കുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇത്തരം ഒരു കഥ സിനിമയുടെ രൂപത്തിൽ വന്ന പ്രേക്ഷകർക്ക് അത് ആസ്വദിക്കാൻ സാധിക്കുമോ എന്ന്. അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഡാഗിനി സംഭവിക്കുന്നത്. 4 അമ്മൂമ്മമാർ വെച്ച് നോ ബ്രെയിൻ കോമഡി പോലത്തെ ഒരു സിനിമയായിരുന്നു ഒരുക്കിയത്. കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു. അജു വർഗീസ്, സേതുലക്ഷ്മി, സാവിത്രി ശ്രീധരൻ, പൗളി വത്സൻ, ചെമ്പൻ വിനോദ് തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിൽ അഭിനയിച്ചത്. സുധയുടെ അതിജീവനം. 7-8 വർഷത്തെ ഞങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി ഉണ്ടായതാണ് ഒറ്റമുറി വെളിച്ചം. ആദ്യ സിനിമ വലിയ പടമാകണമെന്ന് എല്ലാവരെ പോലെ സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ് ഞാനും. ആ ശ്രമങ്ങളുടെ ഭാഗമായി ഒരുപാട് കഥകൾ കേട്ടു. ഒരുപാട് നിർമ്മാതാക്കളുമായി, പ്രൊഡക്ഷൻ കമ്പനിയുമായും വിശദമായി ചർച്ചകളും നടത്തി. താരങ്ങളുടെ ഡേറ്റുകൾ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. സിനിമാ മേഖലയിലെ തുടക്കക്കാരനായ എനിക്ക് പലപ്പോഴും നിർമ്മാതാക്കളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അതെല്ലാം വിഷമമുണ്ടാക്കിയെങ്കിലും ഒരിക്കലും തളർന്നില്ല. നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന വിഷയം ചെറിയ ബഡ്ജറ്റിൽ ചെറിയ സിനിമയായി ഒരുക്കാമെന്ന് ഒടുവിൽ തീരുമാനിച്ചു. അങ്ങനെയാണ് ആ സിനിമ സംഭവിച്ചത്. അന്ന് കൃത്യമായ ധാരണയുണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ ചെയ്യാമെന്ന് മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ആ സിനിമ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുമെന്നോ അതിലെ അഭിനയത്തിന് വിനീത കോശിക്ക് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കിട്ടുമോ എന്നുള്ള ചിന്തകളൊന്നും തന്നെ അന്നില്ല. ആ സിനിമ ഡാർക്ക് സർവൈവർ ത്രില്ലർ ആയിരുന്നു. സുധ എന്ന പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെ നേർക്കാഴ്ചയാണ് ഒറ്റമുറി വെളിച്ചം. മാരിറ്റൽ റേപ്പിനെ കുറിച്ചാണ് ചിത്രം സംസാരിക്കുന്നത്. ഉദ്ദേശിക്കുന്നത്. ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തില്ല എന്നതിന്റെ വിഷമം തോന്നിയില്ല. ഒരുപാട് ഗ്രാമങ്ങളിലെ ഫിലിം സൊസൈറ്റികളിലെല്ലാം ഇപ്പോഴും ആ സിനിമ സ്ക്രീൻ ചെയ്തു വരുന്നുണ്ട്. അതേപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ചിത്രമുണ്ട്. ഒരിക്കൽ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്ലൈറ്റിൽ ഒറ്റമുറി വെളിച്ചം സ്ക്രീൻ ചെയ്തിരുന്നു. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അത് കണ്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. ഒരു ചെറിയ സിനിമയ്ക്ക് എത്തിപ്പെടാൻ പറ്റുന്നതിന്റെ പരമാവധി ആ സിനിമ സഞ്ചരിച്ചിട്ടുണ്ട്. അഭയാർത്ഥികൾക്ക് വേണ്ടി ആദ്യ സിനിമ. ഞാൻ ആദ്യമായി ഹ്യൂമൻ ബൗണ്ടറീസ് എന്ന ഡോക്യുമെന്ററി ചെയ്യുന്നത് 2011-2012 കാലഘട്ടത്തിലാണ്. അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. സിനിമ എന്നതിനപ്പുറം ഒരു കൂട്ടം അഭയാർത്ഥികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നലിലാണ് ആ ഡോക്യുമെന്ററിയിൽ എത്തിയത്. അത് ചെയ്യുമ്പോഴും സിനിമയോ സംവിധാനമോ മനസ്സിലില്ല. സ്കൂൾ കോളേജ് പഠനകാലത്ത് നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും സിനിമാമോഹമല്ലായിരുന്നു. ഹ്യൂമൻ ബൗണ്ടറീസ് ശ്രദ്ധിക്കപ്പെട്ടപ്പോഴാണ് സിനിമയെക്കുറിച്ച് പഠിക്കണമെന്ന് വിചാരിച്ചത്. അതിനുവേണ്ടി ഷോർട്ട് ഫിലിമുകളും മ്യൂസിക് ആൽബങ്ങളും ചെയ്തു. സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ജീവിതത്തിൽ വന്നത് സിനിമയുമായി കൂടുതൽ അടുക്കുന്നതിന് കാരണമായി. അങ്ങനെയാണ് സോഫ്റ്റ്വെയർ ആയി ഞാൻ സിനിമയെ കരിയർ ആക്കാമെന്ന് തീരുമാനത്തിലെത്തിയത്. സിനിമയുടെ സാങ്കേതിക കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കിയാണ് പഠിച്ചത്. ഇൻഫോ പാക്കിൽ ജോലി ചെയ്യുന്ന നിത്യ വിജയനാണ് ഭാര്യ. ഞങ്ങളിപ്പോൾ കൊച്ചിയിലാണ് താമസം. അച്ഛൻ ഡോക്ടർ റിജി നായർ, അമ്മ രാജശ്രീ, അനുജത്തി ജാനകി PhD ചെയ്യുന്നു.